നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ ജൂതവിദ്വേഷം പടരുന്നതും അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങൾ ഓസ്ട്രേലിയൻ സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും അങ്ങനെ ഒട്ടേറെ വാർത്തകൾ നിറഞ്ഞ ഒരു വാരമാണ് കഴിഞ്ഞുപോയത്. ഓസ്ട്രേലിയ പോയ വാരവുമായി ഞാൻ റിൻഡോ ആന്റണി. ഓസ്ട്രേലിയയിൽ ജൂതവിദ്വേഷം പരത്തുന്നത് തടയാൻ കൂടുതൽ നടപടികൾ ഫെഡറൽ സർക്കാർ സ്വീകരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂതവിരുദ്ധ കുറ്റകൃത്യങ്ങളും പെരുമാറ്റങ്ങളും ട്രാക്ക് ചെയ്യുന്നതിനായി ഒരു ദേശീയ ഡാറ്റാബേസ് ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. സംസ്ഥാനങ്ങളും ടെറിട്ടറികളും ഫെഡറൽ സർക്കാരിനൊപ്പം ചേർന്നാണ് ഈ ശ്രമങ്ങൾ നടത്തുക. കഴിഞ്ഞ കുറച്ചു നാളുകളായി ജൂതവിരുദ്ധ പെരുമാറ്റങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈയിടെ മാറോബ്രോയിലെ ഒരു ചൈൽഡ് കെയർ സെന്ററിൽ ഉണ്ടായ തീപിടുത്തം ജൂത സമൂഹത്തിൽ ഉള്ളവർക്ക് ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ജൂതവിദ്യാലയത്തിനും സിനഗോഗിനും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചൈൽഡ് കെയർ സെന്റർ ജൂതവിരുദ്ധർ ആക്രമിച്ചതായാണ് കരുതപ്പെടുന്നത്. തീപിടുത്തത്തിൽ ആളപായങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തെ തുടർന്ന് ജൂത സമൂഹത്തിലുള്ളവരുടെ രോഷപ്രകടനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. ജൂത സമൂഹത്തിലുള്ളവർക്കെതിരെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നടന്ന രണ്ടാമത്തെ സംഭവമാണ് ഇത്. അതേസമയം ജൂത സമൂഹത്തിനെതിരെയുള്ള അക്രമത്തെ പ്രധാനമന്ത്രി അപലപിച്ചു.
This is a place for children and families, and it should never have been denigrated by this despicable and horrifying crime. I stand with the Premier and with our police agencies.
വരാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓൺലൈൻ വഴി തെറ്റായ വാർത്തകളും വിവരങ്ങളും വോട്ടർമാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ഈയാഴ്ച വന്നിരുന്നു. ഇത്തരം തെറ്റായ വിവരങ്ങൾ വോട്ടർമാരുടെ വോട്ടിംഗ് തീരുമാനത്തെ ബാധിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഓസ്ട്രേലിയയുടെ ഇലക്ഷൻ ഇന്റഗ്രിറ്റി അഷുറൻസ് ടാസ്ക് ഫോഴ്സാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വോട്ടെടുപ്പിന് മുൻപ് ഓൺലൈനിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് ടാസ്ക് ഫോഴ്സ് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വിദേശ ശക്തികളുടെ സാന്നിധ്യവും ഉണ്ടായേക്കാമെന്നാണ് കരുതുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിലാണ് ഓസ്ട്രേലിയയിലും വിദേശത്തുമുള്ള സൈബർ കുറ്റവാളികൾ ദേശീയ വോട്ടെടുപ്പിനെ ദുർബലപ്പെടുത്തിയേക്കാമെന്ന് ടാസ്ക് ഫോഴ്സ് പറഞ്ഞിരിക്കുന്നത്. 2025 ഫെഡറൽ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താനോ ദുർബലപ്പെടുത്താനോ ഈ വാർത്തകൾക്ക് സാധിച്ചേക്കാമെന്നും ടാസ്ക് ഫോഴ്സ് കരുതുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഇത്തരത്തിൽ ജനങ്ങളിൽ തെറ്റായ വാർത്തകൾ പരത്താൻ ഉപയോഗിച്ചേക്കാം. തെരഞ്ഞെടുപ്പ് തീയതി സർക്കാർ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും അടുത്ത മെയ് 17 ഫെഡറൽ തെരഞ്ഞെടുപ്പ് നടക്കും.
I feel like there's a lack of awareness around polling station marks, and there's people that were displaced during the earthquake. I witnessed a lady that was being told that she couldn't vote at that particular station because she was enrolled in a rural area, which meant you have one less vote.
ഓസ്ട്രേലിയയുടെ കുട്ടികളെ തടങ്കലിൽ വെക്കുന്ന നയങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്ന ഒരു റിപ്പോർട്ടും കഴിഞ്ഞ വാരം പുറത്തുവന്നിരുന്നു. കുട്ടികളുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കുട്ടികളെ മുതിർന്ന കുറ്റവാളികൾക്കൊപ്പം തടങ്കലിൽ പാർപ്പിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഓസ്ട്രേലിയയിൽ കുറ്റവാളികളായി തടങ്കലിൽ പാർപ്പിക്കുന്ന കുട്ടികളിൽ 57% പേരും ആദിമവർഗത്തിൽപ്പെട്ടവരാണ്. ക്രിമിനൽ കുറ്റവാളികളായി കുട്ടികളെ കണക്കാക്കാനുള്ള കുറഞ്ഞ പ്രായം 12 നിന്നും 10 നോർത്തേൺ ടെറിട്ടറിയുടെ നീക്കത്തെയും റിപ്പോർട്ട് വിമർശിച്ചിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യാവകാശ നടപടികളെക്കുറിച്ചുള്ള വാർഷിക അവലോകനമാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട്. ക്യൂൻസ്ലാൻഡിലെ യൂത്ത് അഡ്വക്കസി സെന്ററിലെ ചീഫ് എക്സിക്യൂട്ടീവ് കാതറിൻ ഹേസ് പറയുന്നത് കൊച്ചുകുട്ടികളെ തടവിൽ വെക്കരുത്.
In a detention center or a watch house is absolutely horrific and alarming, because these are kids who are still developing, and for a 10, 11, 12 or 13 year old to end up in detention or in the state's custody, there has to be something that's gone seriously wrong in their lives.
ഓസ്ട്രേലിയ ഡേ ആഘോഷിക്കുന്ന ദിവസം ജനുവരി 26-ൽ നിന്നും മാറ്റണമെന്ന ആവശ്യം ശക്തമായതും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിവേദനത്തെ പിന്തുണച്ച് നിരവധി ആദിമവർഗ ഓസ്ട്രേലിയക്കാരും നേതാക്കളും രംഗത്തെത്തി. ഇവരുടെ നിരവധി വർഷങ്ങളായുള്ള ഒരു ആവശ്യമാണ് ഓസ്ട്രേലിയ ദിനം ജനുവരി 26-ൽ നിന്നും മാറ്റണമെന്നത്. ഓസ്ട്രേലിയയിൽ കോളനിവൽക്കരണം ആരംഭിച്ച ദിനം കൂടിയാണ് ജനുവരി 26. ഈ നിവേദനത്തിൽ നിലവിൽ 21,000-ലധികം ഒപ്പുകളുണ്ട്. ഓസ്ട്രേലിയക്കാരുടെ ദേശീയ ദിനത്തിന്റെ തീയതി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിവേദനം ആവശ്യപ്പെടുന്നു. വാമ്പ വാമ്പ യോർട്ട യോർട്ട ജാജാറങ് ദുദുറോവ വനിതയായ എങ്കര മുറയാണ് ഫസ്റ്റ് പീപ്പിൾസ് അസംബ്ലിയുടെ സഹ അധ്യക്ഷ. തീയതി മാറ്റുന്നതിലൂടെ ആദിമവർഗക്കാരുടെ വേദന ഇല്ലാതാക്കാമെന്നും എല്ലാ ഓസ്ട്രേലിയക്കാർക്കും ഒരുമിച്ച് ഒരു ദിവസം ആഘോഷിക്കാൻ കഴിയുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു.
The ripple effects are felt across generations, manifesting into social and economic and health inequalities that still persist today. To celebrate this date without acknowledging its impact is to ignore the pain and resilience of the first peoples of this land. To change the date is to acknowledge the strength and resilience of our people who have survived centuries of attempt to erase our cultures.
പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ പത്രസമ്മേളന വേദിയിൽ ആദിമവർഗക്കാരുടെ പതാകകൾ ഒഴിവാക്കും എന്ന് പറഞ്ഞത് വീണ്ടും ചർച്ചയായ ഒരാഴ്ചയാണ് കടന്നുപോയത്. ഓസ്ട്രേലിയ ഒറ്റ രാജ്യമാണെന്നും ഇവിടെ വിവിധ പതാകകൾ ആവശ്യമില്ല എന്നും പീറ്റർ ഡട്ടൻ പറഞ്ഞിരുന്നു. രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് ഇതെന്നും താൻ പ്രധാനമന്ത്രിയായാൽ പത്രസമ്മേളന വേദിയിൽ ഓസ്ട്രേലിയൻ പതാകകൾക്കൊപ്പം ആദിമവർഗ പതാകകൾ പ്രദർശിപ്പിക്കുന്നത് നിർത്തുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. ഓസ്ട്രേലിയ ദിനം അടുത്തുവരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന വീണ്ടും ചർച്ചയാകുന്നത്. ആദിമവർഗക്കാരെ വിസ്മരിക്കുന്നത് ശരിയല്ല എന്നാണ് അനുകൂല സംഘടനകൾ പറയുന്നത്. ജനുവരി 26 അടുക്കുമ്പോൾ അന്നത്തെ ചരിത്രം മനസ്സിലാകാത്ത ആളുകൾ ഇന്നും ആദിമവർഗക്കാരെ വീണ്ടും അവഗണിക്കുകയാണെന്ന് റീകൺസിലിയേഷൻ വിക്ടോറിയ കുറ്റപ്പെടുത്തി.
Winning a war of independence or various states coming together or having a treaty signed with indigenous peoples, in this country we still commemorate the day on a day that for many Australians, for many indigenous peoples and for many allies is a day of sorrow and a day of mourning.
സ്ഥാനമേറ്റ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ നയങ്ങളും കഴിഞ്ഞ ആഴ്ചയിൽ പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 10% തീരുവ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞത് ലോകരാജ്യങ്ങളിൽ ചർച്ചാവിഷയമായി. ട്രംപ് പ്രഖ്യാപിച്ച നയങ്ങൾ അനുസരിച്ച് ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഉണ്ടാകും. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ സ്വതന്ത്ര വ്യാപാര കരാറുള്ളതും ഓസ്ട്രേലിയയുമായുള്ള വ്യാപാരം അമേരിക്കയ്ക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതും കണക്കിലെടുത്ത് ഓസ്ട്രേലിയയ്ക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കുമെന്നാണ് കരുതുന്നതെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം ഇവിടെ സമാപിച്ചു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.